صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയപ്പെട്ട സഹോദരന്മാരെ
സഹോദരിമാരെ,
ഇവിടെ നാം എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് പ്രധാനമായി രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഒന്ന്, റിലീഫ് ദാനം, അത് വാങ്ങാനുള്ള സ്വീകർത്താവ് എത്താത്തതിന്റെ പേരിൽ തൽക്കാലം അത് നിർത്തിവച്ചിരിക്കുക, സന്ദർഭം ഇവിടെ വന്നാൽ ഉടനെ അത് ചെയ്യും. രണ്ടാമത്, ഇവിടെ ഒരു നോട്ടീസിൽ നമ്മളെ പറഞ്ഞിട്ടുള്ളത് വ്രതാനുഷ്ഠാനം ഖുർആനിൽ
എന്നാണ്.
വ്രതാനുഷ്ഠാനം ഖുർആനിൽ എന്ന വിഷയത്തെപ്പറ്റി പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രഭാഷണമാണ്. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആനിൽ വ്രതാനുഷ്ഠാനത്തെ സംബന്ധിച്ച് കുറച്ചധികം പറയേണ്ടതുണ്ട്. അതായത് ഒരു 13 ആയത്തുകളിൽ അല്ലാഹു വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ ഈ ആസന്നമായ കാലഘട്ടത്തിൽ അതിൽ നിന്ന് ഒരു വിഭാഗം മാത്രമാണ് പ്രധാനമായി ചർച്ച ചെയ്യുവാനുള്ളത്. നോട്ടീസിൽ പ്രവർത്തകന്മാർ പൊതുവിൽ ഖുർആനിലുള്ള അല്ലെങ്കിൽ ഖുർആനിൽ വ്രതാനുഷ്ഠാനത്തെപ്പറ്റി എന്താണ് പറയുന്നത് എന്നത് മുഴുവനും ഈ ഒരു ചെറിയ വേദിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പിരീഡിൽ ഇവിടെ അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ലെന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഉണർത്തുകയാണ്. ഈ വാക്ക് അവർ മൊത്തത്തിൽ അതിനെപ്പറ്റി അങ്ങോട്ട് എഴുതി എന്നുള്ളൂ. എന്നാൽ ചില കാര്യങ്ങൾ അതിനെപ്പറ്റി ഞാൻ ആദ്യമായി മൊത്തം ഒന്ന് പറയാം. അല്ലാഹു വ്രതാനുഷ്ഠാനം ഏൽപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൽപ്പിച്ചിട്ടുള്ളത്, ഒന്നാമതായി എല്ലാ കഴിവുറ്റ, അതായത് പ്രായപൂർത്തിയും ആരോഗ്യവുമുള്ള സ്ത്രീ പുരുഷന്മാർക്ക് വർഷാന്തം ചില ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു. മറ്റുള്ള നോമ്പുകൾ വിവിധ ആവശ്യങ്ങൾക്ക് അനുസൃതമായി പല എണ്ണങ്ങളിലുള്ള നോമ്പുകളാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ആ വിവിധ തരത്തിലുള്ള നോമ്പുകളെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് ഞാൻ ആദ്യമായി അത് വിട്ടുപോകാതിരിക്കാൻ സംസാരിക്കാം. പിന്നീട് സമയം ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി വിശദീകരിക്കുകയും ചെയ്യാം. ഹജ്ജ്, ഉംറ എന്നിവ ചെയ്യുമ്പോൾ ബലി കഴിക്കുന്ന സമ്പ്രദായമുണ്ട്. ആ ബലി കഴിക്കലും ഹജ്ജിന്റെയും ഉംറയുടെയും കാര്യങ്ങൾ സമാപിക്കുന്നതിന് മുടി എടുക്കുക എന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് മുമ്പ് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞു, വാറ്റിമുൽ ഹജ്ജവൽ ഉംറത്തിലില്ലായി ഫൈൻ ഒഹസിർത്തും ഫമസ്തൈസറ മിനൽ ഹദി വലാ തഹലിക്കൂ റുഊസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹല്ലഹു ഫമൻ കാന മരീളൻ ഔ ബിഹി അദം മിർ റൈസിഹി ഫഫിദിയത്തും മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസ്ക്. മുടി എടുക്കുക, ഒന്നുകിൽ പച്ച മുണ്ഡനം ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക, മുറിച്ചിടുക. ഇങ്ങനെയുള്ള ക്രിയ നടത്തുന്നത് വരെ ചില സന്ദർഭം നീട്ടിവെക്കേണ്ടതെന്ന് അതിവിടെ വിശദീകരിക്കണം. അതിന്റെ മുമ്പായി രോഗം കൊണ്ടോ അല്ലെങ്കിൽ തലയിലുള്ള വല്ല ശല്യത്തിനോ വേണ്ടി മുണ്ഡനം ചെയ്യാൻ ഒരു രോഗി അല്ലെങ്കിൽ ഒരു കാരണമുണ്ടായിത്തീർന്നാൽ ആ മുണ്ഡനം ചെയ്തതിന് പ്രതിവിധിയായിട്ട് എന്ത് വേണം? ഫഫിദിയത്തും മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നിസ്ക്. ഒന്നുകിൽ വ്രതാനുഷ്ഠാനം, അല്ലെങ്കിൽ ദാനധർമ്മം, അല്ലെങ്കിൽ ബലി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് എന്നിടത്ത് നോമ്പ് അനുഷ്ഠിക്കേണ്ടതായി വരുന്നു. അവിടെ നിർബന്ധമല്ല, ഏതെങ്കിലും മൂന്നിൽ ഒന്ന് മാത്രം ചെയ്താൽ മതി. ദാനം ചെയ്യാൻ പണമില്ലായ്ക, മൃഗം ബലിയേൽക്കാൻ അത് കിട്ടായ്ക, വന്നാൽ പിന്നെ സ്വന്തം ദേഹം കൊണ്ട് ചെയ്യുവാനുള്ള ഒരു വ്രതം. ഇനി അവിടെ അങ്ങോട്ട് അവിടെ ഇങ്ങനെ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. വൈ തടസ്സം നേരിട്ടാലാണ്. ഇനി സമാധാന ചിത്തരായിക്കൊണ്ട് തന്നെ ഹജ്ജും ഉംറയും ഒന്നിച്ച് ഇഹ്റാം കെട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇടവേളയിൽ വെച്ച് ഉംറ സമാപിച്ച് കുറച്ചു കാലം ആസ്വാദനത്തിനെടുക്കുമ്പോൾ, ഈ ആസ്വാദന കാലത്തിന് വേണ്ടി ഉംറ സമാപിക്കുകയും അപ്പോൾ ആദ്യം നിശ്ചയിച്ച ആ ദൃഢനിശ്ചയം നിർത്തി മാറ്റിവെച്ചതിന് പിന്നീട് അടക്കാലത്ത് ഏറാം, അതായത് അതുവരെ ഹജ്ജിനും എംറക്കും കൂടി നിഷിദ്ധമാക്കി കൽപ്പിച്ചിട്ടുള്ള സംഗതികളെ തൽക്കാലമായി ഉപയോഗിക്കുവാൻ സൗകര്യമുണ്ടാകത്തക്ക വിധം ഹെല്ലാവുക, അല്ലെങ്കിൽ എഹ്ലാൽ എന്ന് പറയും. അങ്ങനെ ഏറാം തൽക്കാലം നീട്ടിവെച്ചതിന് പ്രായച്ചിത്തമായിട്ട് ഒരു ബലി കഴിക്കേണ്ടതുണ്ട് മൃഗത്തെ. ഫമസ്തൈസറ മിനൽ ഹദി, അത് കിട്ടിയില്ലെങ്കിൽ ഫമല്ല യജിദി ഫസിയാമോ സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജ് വസബത്തിൻ ഇദാ റജഅത്തുൻ തിൽക അസ്റത്തും കാമില. അങ്ങനെ ഉംറ നിർത്തിവെച്ചു, പിന്നീട് ഹജ്ജ് പൂർത്തിയാക്കുന്നതിന്റെ ഇടക്കുള്ള ഈ സുഖത്തിന് വേണ്ടി ആദ്യം ചെയ്ത നിശ്ചയം പൊളിച്ചതിന് പ്രായച്ചിത്തമായി ബലിയോ, ആ ബലി കഴിക്കുവാൻ സാധ്യതയില്ലാത്ത വ്യക്തിക്ക് ഹജ്ജിന്റെ സീസന്റെ ഉള്ളിൽ വെച്ച് മൂന്ന് നോമ്പും ബാക്കി ഏഴെണ്ണം നാട്ടിൽ ചെന്നിട്ടും അനുഷ്ഠിക്കേണ്ടതായി, ആകെ പത്ത് നോമ്പ് നിർബന്ധമായി വരുന്നു. ഇവിടെ ബലി കഴിച്ചു പോയാൽ പിന്നെ ആ നോമ്പിന്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. ഈ സംഗതി ബൈത്തുൽ ഹറാമിന്റെ, അതായത് മക്കാർക്ക് ബാധകവുമല്ല, വിദേശികൾക്കാണ് ഇങ്ങനെ വന്നത്. പിന്നെ രണ്ടാമത്, ഇപ്പൊ രണ്ട് തരത്തിലുള്ള നോമ്പ് നിങ്ങൾ കേട്ടു, ഞാൻ ചുരുക്കി പറയുകയാണ്. പിന്നെ മൂന്നാമത്, ഒരു മനുഷ്യനെ, ഒരു സത്യവിശ്വാസി ഒരിക്കലും മറ്റൊരു സത്യവിശ്വാസിയെ വധിക്കുവാൻ പാടില്ലാത്തതാണ്. അതിനെക്കുറിച്ച് അല്ലാതെ പറയുക, ഒമാ കാണലി മുഅ്മിനിൻ അയ്യക്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ. ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസിക്കും മറ്റൊരു സത്യവിശ്വാസിയെ യാതൊരു കാരണവശാലും വധിക്കുവാൻ പാടുള്ളതല്ല. ഇല്ലാ ഖതഅ, അബദ്ധത്തിലല്ലാതെ തെറ്റുപറ്റുക, യുദ്ധത്തിലും അതുപോലുള്ള സാഹചര്യങ്ങളിലും സത്യവിശ്വാസി സത്യനിഷേധിയാണെന്ന് കരുതി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യാദൃശികമായി അബദ്ധം പിഴഞ്ഞ് പറ്റുകയല്ലാതെ കരുതി കൂട്ടി വധിക്കുവാൻ പാടില്ല. ഇങ്ങനെ വമൻ ഖതല മുഅ്മിനൻ ഖതഅ, ഏതായിരുന്നാലും അബദ്ധത്തിൽ ഒരു സത്യവിശ്വാസിയെ ഒരാൾ വധിച്ചാൽ, തഹരീറുറക്കബത്തിൻ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിയായ അടിമയെ മോചനം ചെയ്യേണ്ടതുണ്ട്, മോചിപ്പിക്കേണ്ടതുണ്ട്. വദിയത്തും മുസല്ലമത്തുമില്ല അഹ്ലി, ആ വധിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് അതിന്റെ നഷ്ടപരിഹാരവും ഏൽപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഇല്ല അന്ത യസദ്ദഖു, അവരെ മാപ്പാക്കുകയാണല്ലായി അത് പ്രശ്നമില്ല. ഫൈൻകാനമിൻ കൗമിൻ അതുവില്ലക്കും ഹുവ മോമിന്, നിങ്ങളുടെ ശത്രുചേരിയിലുള്ള വ്യക്തിയും അതേസമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ വിശ്വാസിയുമായാൽ, ഫതഹരീറു റഖബത്തി മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കേണ്ടതുണ്ട്. അതും കഴിഞ്ഞിട്ട് ഒയിൻ കാരമിൻ കൗമിൻ ബൈനക്കും ബൈനവും മീസാക്കും, നേരെ മറിച്ച് നിങ്ങളും ആ കക്ഷികളും, അതായത് വധിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധപ്പെട്ട കക്ഷികളും കൂടി പരസ്പരം ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുള്ള സാഹചര്യമാണെങ്കിൽ, ഫദിയത്തും മുസല്ലമത്തിനിലാഹിലിഹി, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ആ വ്യക്തിയുടെ മരണത്തിന്റെ നഷ്ടപരിഹാരം ഏൽപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ ഒത്താരിയുറക്കപ്പത്തി മൂമിന, ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കേണ്ടതുമുണ്ട്. ഫമല്ലം യജിദ്, അതിനൊരാൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ, ഫസിയാമു ശഹ്റൈനി, മുത്തതാബിയായി തുടർച്ചയായ രണ്ട് മാസത്തെ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഒന്ന് രണ്ട് കാര്യം അതിന്റെ ഇടയ്ക്ക് ഓർമ്മപ്പെടേണ്ടതുണ്ട്, ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. നാം ഇവിടെ അടിമയെ മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് അതില്ലാത്തതുകൊണ്ട് എന്തൊക്കെയാ മൗലവി സാഹിബ് പറയണേ എന്ന് തെറ്റിദ്ധരിക്കും. വാസ്തവത്തിൽ ഖുർആൻ അവതീർണമായ കാലഘട്ടത്തിൽ അറേബ്യയിൽ അടിമ കച്ചവടവും അടിമ വ്യവസായവും അടിമകളുടെ ഒരു വലിയ പദ്ധതികൾ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താണ് ഈ അടിമയെ മോചിപ്പിക്കുക എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു എന്ന് സംശയിക്കണ്ട. അന്ന് ഇസ്ലാം വന്നപ്പോൾ ഖുർആൻ അവതീർണമായ സാഹചര്യത്തിൽ അറേബ്യയിൽ എന്നല്ല മറ്റ് പല രാജ്യങ്ങളിലും അടിമത്ത സമ്പ്രദായം അതിന്റെ മൂർധന്യ ദശയിൽ നിൽക്കുകയായിരുന്നു. ഈ അടിമത്ത മനുഷ്യരിൽ നിന്ന് ഉച്ചാരണം ചെയ്യുവാൻ വേണ്ടി അള്ളാഹു വിവിധ സംഗതികൾക്ക് പ്രായശ്ചിത്തമായും ഫൈനായുമൊക്കെ അടിമയെ മോചിപ്പിക്കുന്ന സംഗതി വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ചില കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു അടിമയെ മോചിപ്പിക്കുക എന്നാണ് വെച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു സംഗതി, അടിമയെ മോചിപ്പിക്കുന്നതുകൊണ്ടും അതിന് പകരം നോമ്പനുഷ്ഠിക്കുന്നതുകൊണ്ടും എന്താണ് എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം. വ്രതാനുഷ്ഠാനം എന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനാദികളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ദൃഢനിശ്ചയം, അതായത് സൂക്ഷ്മത കൈക്കൊള്ളുന്നതിനുള്ള ഒരു പ്രാക്ടീസാണ് എന്ന് നാം ഏവർക്കും അറിയാം. ഈ അബദ്ധങ്ങൾ ചെയ്യുന്നത് തെറ്റ് പറ്റി എന്നും അത്തരത്തിലുള്ള തെറ്റ് പറ്റാതിരിക്കുവാനുള്ള മാനസികമായ ഒരു കരുത്ത്, ഒരു ദൃഢനിശ്ചയം പഠിപ്പിക്കുവാൻ ഉതകുന്ന കാര്യമാകൊണ്ടാണ് ഇത്തരം സംഗതികൾക്കൊക്കെ ഈ നോമ്പ് വച്ചിരിക്കുന്നത് എന്നുകൂടി ഈ തരുണത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോ മൂന്ന് തരത്തിലുള്ള റമദാൻ അല്ലാത്ത നോമ്പിനെ പറ്റി നിങ്ങൾ കേട്ടു. ഇനി മറ്റൊന്ന്, ലാ യുആഖിദുക്കും അല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും എന്ന ആയത്തിൽ അല്ലാഹു പറയുന്ന എന്താണ്? നിങ്ങൾ ശബദത്തിൽ പിഴക്കുന്നതുകൊണ്ട് നിങ്ങളെ സ്വാഭാവികമായി ഉണ്ടാകുന്ന സത്യങ്ങളുണ്ട്. അറേബ്യയിൽ ജനങ്ങൾ ഒന്നിക്ക് രണ്ടാമത്തതിന് ഇവിടുത്തെ ചില നാട്ടുകാരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വാചകത്തിൽ അറിയാതെ വള്ളായി എന്ന് പറയാറുണ്ട്. പഠിച്ചവനാണ്, ഞാനത് ചെയ്തില്ല അല്ലെങ്കിൽ അത് ചെയ്യും എന്നതിനൊക്കെ ഒന്നിക്ക് രണ്ടാത്തതിന് അള്ളാനെ തന്നെ സത്യം പഠിച്ചോളാണ് സത്യം എന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊരു ശൈലിയായി സ്വീകരിച്ച അറബികൾ അബദ്ധത്തിൽ വാചകത്തിലൂടെ ഒരു വള്ളായി വന്നാൽ അതിന് അള്ളാഹു ശിക്ഷിക്കുന്നില്ല, അതൊരു ശൈലിയായിട്ട് തള്ളിക്കളയുകയാണ്. നേരെ മറിച്ച് വലാക്കിഞ്ഞുക്കും ബിമാ അക്കത്തുമുള്ള ഇമാൻ, നിങ്ങൾ ശബദത്തെ കരുതി കൂട്ടി ചെയ്യുന്ന ഉറപ്പ് വരുത്തുന്ന ചെയ്താൽ അത് സത്യവിശ്വാസി പാലിച്ച് തീരൂ. കാരണവശാൽ വല്ല അതിനുള്ള കഴിവുകേടുകൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ പൂർത്തിയാക്കാതെ വന്നാൽ അതിന് അള്ളാഹുവോട് പ്രതിവിധി വച്ചിരിക്കുന്നു. എല്ലായ്പ്പോഴും എല്ലാ സംഗതിയും നിശ്ചയിച്ചത് ചെയ്ത് തീർക്കുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ലല്ലോ. എന്നാൽ അതിന് ഒരു ശബദം തെറ്റിച്ചാൽ അള്ളാഹു വെച്ചിരിക്കുന്ന പ്രതിവിധി അല്ലെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം, അതിന് കഫാറത്ത് എന്ന് പറയാം, മറക്കുന്നത്, അതിനെ പൊറുപ്പിക്കുന്ന ക്രിയ എന്ന് പറയും. അതെന്താണ്? ഇത്തിയാമു അസ്റത്തി മസാക്കീന മിൻ ഔസത്തി മാ തുത്തമൂന ഹൈലീക്കും ഔ കിസ്വത്തും ഔ തഹരീറുക്കബ. ആദ്യമായി 10 അഗതികൾക്ക് അന്നദാനം നൽകുക എന്നത്. അതെങ്ങനെ വേണം? മിൻ ഔസത്തി മാ തുത്തമൂന ഹൈലീക്കും, ആ ചെയ്യുന്ന നിങ്ങളുടെ, അതായത് സംബോധിതരായ ജനങ്ങൾ ആവറേജ് ഭക്ഷണമാണ് എന്ന് അല്ലാഹ് പ്രത്യേകം ഉണർത്തിയിരിക്കുന്നു. ഇതിവിടെ എടുത്തു പറയുമ്പോൾ റമളാന്റെ വ്രതാനുഷ്ഠാനത്തിനും പ്രായചിത്തമായി പകരം ചെയ്യുന്ന ചില ഏർപ്പാടുകൾ നമുക്ക് പറയാനുണ്ട്. അവിടേക്ക് കൂടി ഈ വിഷയം മനസ്സിലെത്തുന്നത് നന്നായിരിക്കും. ഒരഗതിക്ക് ഭക്ഷണം നൽകുക എന്നത് പൂർവികന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിന് മുദ്ദി സഹതി എന്നൊക്കെ കണക്കാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ അള്ളാഹ് ഇവിടെ നായിയും നാരായവും ലിറ്ററും ഗ്രാമും ഒന്നും അല്ല കണക്കാക്കിയിട്ടുള്ളത്. മിൻ ഔസത്തിമാ തുത്തിമൂല അഹിലീക്കും, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങൾ ആഹരിപ്പിക്കുന്ന പദാർത്ഥത്തിന്റെ ഏറ്റവും മധ്യമായ നിലവാരം എന്ന് വ്യക്തമാക്കി. ചില കുടുംബത്തിൽ 10 രൂപ കൊണ്ടൊരു ആൾക്ക് ഭക്ഷണം കഴിക്കേണ്ടതുണ്ടാവും. ചില കുടുംബത്തിൽ 100 കൊണ്ടും മതിയാകർത്തവും അതിൽ മേൽപ്പോട്ടുമുണ്ടാവും. ഇതെല്ലാം ഈ വ്യക്തിയുടെ കഴിവനുസരിച്ച് തങ്ങളുടെ കുടുംബത്തിന് എത്രയാണ് നൽകുന്നതെന്ന് ആവറേജ് കണക്കുകൂട്ടി പറ്റ വിഷമിച്ച ദിനത്തിലേതല്ല ഏറ്റവും ഉയർന്ന നിലവാരത്തിലും വേണ്ട അയാളുടെ കുടുംബത്തിന് നൽകുന്ന ആവറേജ് ആഹാരം നൽകേണ്ടതുണ്ട്. പിന്നെ അതില്ലെങ്കിൽ ഔ കിസ്വത്തും, അല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രം നൽകുക. അഗതികൾക്ക് 10 മിസ്കീന്മാർക്കുള്ള ഭക്ഷണം കൊടുക്കുകയോ, ഔ കിസ്വത്തും, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം അണിയിപ്പിക്കുക. ഔ തഹരീറു റഖബത്തിൻ, ഇവിടെയും നേരത്തെ പറഞ്ഞ സംഗതി പറഞ്ഞു, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കുക. ഈ പറഞ്ഞ 3 സാധ്യതയില്ലെങ്കിൽ സമല്ലം യജിത് എന്നാണ് പറഞ്ഞത്. അത് കിട്ടിയില്ലെങ്കിൽ ആഹാരം നൽകാൻ കഴിവുണ്ടായില്ല, വസ്ത്രം നൽകാനും കഴിവുണ്ടായില്ല, അതുപോലെ തന്നെ അടിമയെ മോചിപ്പിക്കാനും ശേഷിയുണ്ടായില്ലെങ്കിലോ സമല്ലം യജിത് ഫസിയാമ സലാസത്തി അയ്യാം, 3 ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കേണ്ടതാണ് അവന്റെ ബാധ്യത. അതിന് സാധിക്കുമല്ലോ. വാലിക കഫാറത്തു അയ്മാനിക്കും, അത് നിങ്ങളുടെ ശപഥങ്ങളുടെ പ്രതിവിധിയാണ്. ശപഥം തെറ്റിച്ചാൽ അതിന്റെ പ്രായശ്ചിത്തമാണ്. ഇത് ഹലഫ്തും, നിങ്ങൾ സത്യം ചെയ്തു കഴിഞ്ഞാൽ. കുഴപ്പമോ അയ്മാനക്കും ആയതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിവിധി നടത്തേണ്ട ബാധ്യത വരാതെ തന്നെ നിങ്ങളുടെ സത്യങ്ങളൊക്കെ സൂക്ഷിച്ച് കൊള്ളണമെന്ന് താക്കീത് ചെയ്യുന്നു. മറ്റൊരു രൂപം നോമ്പിന്റെ, യാ അയ്യുഹല്ലദീന ആമനൂല തഖ്തുലു സൈദവ അന്തും വെറും, ഏറാം ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിനും ഇമ്രക്കുമൊക്കെ ഏറാം കെട്ടിയാൽ അവിടെ അള്ളാഹു ചില ജന്തുക്കൾക്കും പുണ്യസ്ഥലമായ ഹറമിന്റെ ഉള്ളിൽ വെച്ച് വേട്ട മൃഗങ്ങൾക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു. അത് മുസൽമാന്മാർ മുഅ്മിനുകൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇഹ്റാമിൻ വേളയിൽ, ഇഹ്റാമിൻ നടന്ന വേളയിൽ ഒരു വേട്ടമൃഗത്തെ കൊല്ലുവാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഒന്ന് പിഴച്ച്, കരുതിക്കൂട്ടി പിഴച്ച് ചെയ്താലല്ല, അബദ്ധത്തിലല്ലാതെ കരുതി കൊണ്ട് ഒരു മൃഗത്തെ വധിച്ച് കൊന്നുകളഞ്ഞാൽ ഫജസാഉ മിസ്ലമാ ഖത്തല മിനന്നാമി, അയാൾ വധിച്ചതിന് പകരമായി തത്തുല്യമായ മറ്റ് കാലികളിൽ നിന്നൊന്നിനെ പ്രതിഫലമായി ബലി കഴിക്കേണ്ട അറുത്തു കൊടുക്കേണ്ടതുണ്ട്. ഇതിന്റെ തുല്യത കണക്കാക്കുവാൻ ഇറക്കും ബിഹീതവായതിൽ നിങ്കും, നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ ആളുകൾ 2 വ്യക്തികൾ കൂടി ആ വധിച്ച മൃഗത്തിന് എത്ര വിലപ്പെട്ടതാണ് എന്ന് കണക്ക് നോക്കി അതിന് തുല്യമായ ആടോ അല്ലെങ്കിൽ പിന്നെ പശുവോ ഒട്ടകോ എത്രയാണെങ്കിൽ അതിന്റെ വില മൂല്യം നല്ല മര്യാദക്ക് കണക്ക് കൂട്ടി അതിന് തുല്യമായ വസ്തുവിനെ കൊടുക്കണം. ഇനി അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണം? ഹദിയം ബാലികൾ കഴപറ്റി കഴപയെ പ്രാപിക്കുന്ന തരത്തിലുള്ള ഹദിയായിട്ട് അത് കൊടുക്കുന്നില്ലെങ്കിൽ ആ കഫാറത്തു താമു മസാക്കി, അല്ലെങ്കിൽ അതിന് തുല്യമായ നേരത്തെ പറഞ്ഞ കണക്കുകൾ പരിഗണിച്ചുകൊണ്ട് എത്ര രൂപ വരുമെന്നും ആയതുകൊണ്ട് എത്ര മിസ്കീനുള്ള ആഹാരമാണ് ഉണ്ടാവുക എന്ന് കണക്ക് കൂട്ടി അത്ര മിസ്കീന്മാർക്കുള്ള ആഹാരവും കൊടുക്കണം. ഔ അദലു ദാലിക സിയാമൻ, ഇതാണ് ഇപ്പൊ നമ്മുടെ വിഷയം.
അതാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള വ്രതാനുഷ്ഠാനം മുമ്പ് പറഞ്ഞതിൽ നിന്നൊക്കെ കണക്ക് കൂട്ടാൻ സാധിക്കും.
എന്ത് എത്ര രൂപ വിലപ്പിടിച്ച ആട് അല്ലെങ്കിൽ മൃഗം ആണെങ്കിൽ അതുകൊണ്ട് എത്ര അഗതിക്ക് ആഹാരം കൊടുക്കാമെങ്കിൽ അത്ര ആഹാരം
ആ ആഹാരവും അതിന് കണക്ക് കൂട്ടിയ നോമ്പും തുല്യപ്പെടുത്തി അത് കൊടുക്കുന്നില്ലെങ്കിൽ സ്വയം വ്രതം അനുഷ്ഠിക്കുക. ഇതാണ് മറ്റൊന്ന്.
ഇനി അതും കൂടാതെ വേറെ ഒരു ഫൈൻ, ഈ സ്ത്രീകളെ പറ്റി അല്ലാഹു വലിയ പരിഗണന വെച്ചിട്ടുണ്ട്. നമ്മുടെ മാപ്പിളമാർ ഏത് വിഭാഗത്തിലായാലും സുന്നിയും മുജാഹിദും ജമാഅത്തും എല്ലാ ഇഷ്ടുകളും സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുപാട് അവഗണനകളും മറ്റും വെച്ചു പുലർത്തുന്നവരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. എന്നാൽ അല്ലാഹു സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അവർക്ക് അല്ലാഹു ചുമത്തിയിട്ടുണ്ട്. അതിന്റെ കാര്യം ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. അല്ലാഹു പറയുന്നത് വല്ലദീന യുലായിറൂന മിൻ നിസാഇഹിം ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا الله പറയുന്ന എന്താണ് സാർ, നിങ്ങളിൽ നിന്ന് ലിയാർ നടത്തുന്ന ആളുകൾ, ലിയാർ എന്ന് അറബിയിൽ അങ്ങനെ തന്നെയാണ് പല ബുക്കിലും ഇപ്പോൾ എഴുതി കാണുന്നത്. ലിയാർ എന്നാൽ അന്തി കലഹരി ഉമ്മി എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നത്രേ. നീ എന്റെ മാതാവിന്റെ മുതുകിന് തുല്യമാണെന്നാണ് അതിന്റെ അർത്ഥം. അതായത് ജാലിലിയ കാലത്ത് തല്ലൊക്കെ തുക്കി നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു, വിവാഹ മോചനം നടത്തി എന്നതിന് തത്തുല്യമായി ഉപയോഗിക്കുന്ന മാതാവിനെ പോലെയാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ അവളുടെ വൈവാഹിക ബന്ധം വിച്ഛേദിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അത്തരത്തിലുള്ള പദപ്രയോഗം ഇസ്ലാം മതം ഉച്ചാരണം ചെയ്തിരിക്കുന്നു. ഇനി ആരെങ്കിലും അങ്ങനെയുള്ള പദപ്രയോഗത്തിലൂടെ വിവാഹമോചനം നടത്തി, ഇതൊരു തോന്നിയ മാസമായിരുന്നു അന്ന്, ഈ പണം പ്രയോഗിക്കുക, പെണ്ണിനെ ഒഴിച്ചു നിർത്തുക, അവനെ വൈ ആധാരയായി വിട്ടയക്കുക, പിന്നെ ഇഷ്ടം പോലെ വീണ്ടും തിരിച്ചു ചെല്ലുക, ഭാര്യയാക്കിയെടുക്കുക, ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം അവിടെ നിന്നും എടുത്തു മാറ്റുവാൻ വേണ്ടി അള്ളാഹു ചില പ്രതിവിധികൾ വച്ചിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും വിഹാര നടത്തിയാൽ, അതായത് മോചനം നടത്തി എന്നിട്ട് പിന്നീട് അവർ മടക്കിയെടുക്കുന്ന ഇതുപോലെ ആ പറഞ്ഞ വാക്ക് മാറ്റി വീണ്ടും ഭാര്യയാക്കി സ്ത്രീയെ സ്വീകരിക്കണമെങ്കിൽ അതിന് മുമ്പ് ഒരു പ്രായശിത്തം നൽകേണ്ടതുണ്ട്. അതെന്താണ്? ഫതഹരീറു റഖബത്തിൻ, ആദ്യമായിട്ട് ഒരടിമയെ മോചിപ്പിക്കലാണ് അവിടെയും വെച്ചത്. അടിമത്തത്തിന്റെ ഒരംശം തന്നെയാണ് ഇതും. സ്ത്രീയെ എന്തിനും തന്റെ വാചകത്തിനനുസരിച്ചുകൊണ്ട് വേണ്ടപ്പോൾ ഭാര്യയാക്കാനും വേണ്ടപ്പോൾ തള്ളിക്കളയുവാനുമുള്ള ഒരു അടിമത്തം, അതിന് പകരമായി മറ്റ് തന്റെ സ്വന്തം കയ്യിൽ നിൽക്കുന്ന അടിമകളിൽ നിന്ന് ഒന്നിനെ മോചിപ്പിക്കുവാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. കബലി അഞ്ഞർത്തമാസ, അവര് പരസ്പരം ടച്ച് ചെയ്ത് തൊടുന്നതിന് മുമ്പ്, അതായത് ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ആദ്യമായി ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുത്തരം കഴിഞ്ഞില്ലെങ്കിൽ അടിമനെ മോചിപ്പിക്കാനില്ലെങ്കിൽ ഫമല്ല യജിദ് എന്നാണ് പിന്നെ താഴത്തിൽ. അതിന് സാധിക്കാത്ത പക്ഷം സിയാമു ഷെയ്റൈനി മുത്തത്താബിയായി, തുടർച്ചയായ രണ്ട് മാസത്തെ വ്രതാനുഷ്ഠാനം അയാളും അനുഷ്ഠിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, രണ്ട് മാസത്തെ നോമ്പ് ഇത്രയും ഭരീരത ശ്രമം നടത്തേണ്ടതുണ്ടോ എന്ന് ചില സുഹൃത്തുക്കൾ ചോദിക്കുകയുണ്ടായി. അല്ലാഹു നിങ്ങളിങ്ങനെ ഒരു നിഹാര് നടത്തി വന്ന് പിന്നെ രണ്ട് മാസം നോമ്പ് അനുഷ്ഠിക്കണം എന്ന് കൽപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണ് കൽപ്പിച്ചത്? ഇങ്ങനെ വേണ്ടാത്ത ക്രിയ നിങ്ങൾ ചെയ്താൽ അതിന് പ്രതിവിധി എന്നതാണ്. ഇതിന് അല്ലാഹുവിന് നിങ്ങളെ പട്ടിണി കടത്തുവാൻ ആഗ്രഹിച്ചിട്ടല്ല. ഈ തമാലിത്തരം വേണ്ടാത്ര ഈ സ്വഭാവം നാട്ടിൽ നിന്ന് കടത്തിവിടുവാൻ വേണ്ടി ഒരു ഗൌരവമേറിയ ശിക്ഷാ നടപടിയാണെന്ന് ഇവിടെ ആയത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാതെ
രണ്ടു മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണമോ? വേണ്ടതില്ല. വേണ്ടത് എപ്പോഴാണ്? അതിനേക്കാൾ വലിയ ഒരു തെറ്റ് ചെയ്യുകയാണിവൻ. ഒരു സ്ത്രീയെ അലങ്കോലപ്പെടുത്തി വിടുക, അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു സമ്പ്രദായം നടപ്പിൽ വരുത്തുക. അത് ചെയ്താൽ അതിന് ഗുരുതരമായ ശിക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്തേ ഉള്ളൂ, അങ്ങനെ രണ്ടു മാസം ഈ ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിലോ ഫൈത്യാമ സിത്തീന മിസ്കീനൻ, അവിടെയും 60 അഗതികൾക്ക്, അതായത് ഒരു നോമ്പിന് ഒരഗതിക്കുള്ള ആഹാരം നൽകണം, മുതൽ കൊടുക്കണം നടത്തം. ഇതെങ്ങനെയാണ് ലാലിക്കലി തൂമിനൂ ബില്ലായി റസൂലി, അള്ളാഹുവിനും അവന്റെ ദൂതനും നിങ്ങൾ വിശ്വാസമർപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഫൈൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. ഈ കാര്യങ്ങളൊക്കെ വാസ്തവത്തിൽ എല്ലാവരും കൊല്ലം തോറുമോ മാസം തോറുമോ ജീവിതത്തിൽ ഒരിക്കലോ ചെയ്യണമെന്നില്ല, ഒരിക്കലും ചെയ്യാതെ ഒഴിച്ചുവിടാം. ഇനി മറ്റൊരു നോമ്പിനെ പറ്റി ഒരു വാക്കും കൂടി ഇവിടെ സംശയത്തിനിടയുണ്ട്. സൗമ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്നാൽ നമുക്ക് റമദാനിന്റെ കാര്യത്തിലേക്ക് കടക്കാം. അതെന്താണെന്നുവെച്ചാൽ നോമ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറിയം ബീവിയോട് കുലി വശ്രബി വക്കാരി ഐനൻ എന്ന് സൂറത്ത് മറിയമിൽ ഒരായത്തുണ്ട്. അതായത് മറിയം ബീവി അതിർത്തി ഈസയെ പ്രസവിച്ച സാഹചര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഒരു കൽപ്പനയാണ്, ആ ഈത്തപ്പനാ മണല് പിടിച്ചു വലിക്കുക, അതിൽ നിന്ന് ഈത്തപ്പനം തിന്നുകയും അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ സാഹചര്യത്തെ തുടർന്നുകൊണ്ട് അള്ളാഹു പറയാം ഫകുലി വശ്റബി, അത് തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്തുകൊള്ളുക. അയ്യ കണ്ണ് കുളിർമയോടുകൂടി ആണ് വസിക്കുകയും ചെയ്യുക. കൊച്ചൊക്കെ ഉണ്ടല്ലോ ആ നിലക്ക്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇവിടെ. എന്നിട്ട് പറഞ്ഞു ഫഇമ്മ തറയുന്ന മിനൽ ബശരി ആഹരൻ, ഇനി മനുഷ്യവംശത്തിൽ നിന്ന് ആരെയെങ്കിലും നീ കണ്ടാൽ ഫകൂലി, അപ്പോൾ പറയുക ഇനി നെതർത്തുൽ റഹ്മാനി സൗമൻ, ഞാൻ ഒരു തരത്തിലുള്ള വ്രതം നേർച്ച ചെയ്തിരിക്കുകയാണ്, വഴിപാടാക്കിയേക്ക എന്ന് വ്രതം. ആയതുകൊണ്ട് ഫലം ഉക്കല്ലിമൽ യൗമയും ചെയ്യാം, ഞാൻ ഒരാളോടും സംസാരിക്കുന്നില്ല എന്ന്. ഇവിടെ സംസാരിക്കുകയില്ലെന്ന് ഒരു ശാഠ്യം മാത്രമാണ്. അതിന്റെ മുമ്പ് കുലി വശ്റബി എന്നൊക്കെ ഉണ്ട്. ഈ നോമ്പും ഇതിൽ പറഞ്ഞ വെറും മിണ്ടാവ്രതം അല്ലെങ്കിൽ മൗനവ്രതം എന്നൊക്കെ പറയുന്നതും മറ്റ് നമ്മുടെ റമദാനിലും മേൽ പറയപ്പെട്ടിട്ടുള്ള പ്രായശ്ചിത്യങ്ങളായ നോമ്പുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. പിന്നെ ഖുർആനിൽ ഒരു ആയത്തും കൂടിയുണ്ട്, അതെന്താണ്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ദാനധർമ്മത്തിലാവട്ടെ, സത്യസന്ധതയിലാവട്ടെ, വിശ്വാസ കാര്യങ്ങളിലാവട്ടെ, കർമ്മപരമായ സംഗതികളാവട്ടെ, എല്ലാറ്റിലും തത്തുല്യങ്ങളായ പദവികളുണ്ട്, അവർ ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്. അതാണായാലും പെണ്ണായാലും അക്കാര്യങ്ങളെല്ലാം പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുന്ന സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ഒരായത്തിൽ മറ്റ് പല കാര്യങ്ങളും സംസാരിച്ചിടത്ത് വ്രതാനുഷ്ഠാനം നടത്തുന്ന സ്ത്രീകളും വ്രതാനുഷ്ഠാനം നടത്തുന്ന പുരുഷന്മാരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കേൾപ്പിക്കാം, എന്താണെന്നല്ലേ? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അള്ളാഹുവിനനുസരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യത്തിൽ വിശ്വസിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, വൽ ഖാനിത്തീന വൽ ഖാനിത്താത്ത്, വിനാന്വിതരായ സ്ത്രീകളും പുരുഷന്മാരും, വിനയത്തോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, വസാദിഖീന വസാദിഖാത്ത്, സത്യസന്ധത പാലിക്കുന്ന സ്ത്രീകളും പുരുഷരും, വസാബിറീന വസാബിറാത്ത്, ക്ഷമ കൈക്കൊള്ളുന്ന സ്ത്രീകളും പുരുഷന്മാരും, വൽഹാശീന വൽഹാശിയാത്ത്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്ത്രീകളും പുരുഷരും, വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത്, ദാനധർമ്മം ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും, വസ്സായിമീന വസ്സായിമാത്ത്, വ്രതാനുഷ്ഠാനം നടത്തുന്ന സ്ത്രീകളും പുരുഷരും, വൽഹാഫിമീന ഫുറൂജഹും വൽഹാഫിലാത്ത്, തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തുരക്ഷിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും വല്ലാക്കിരീന അല്ലാ കസീറം വല്ലാക്രാത്ത് അല്ലാഹുവിനെ ധാരാളം അനുസ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എത്ര വിഭാഗമായി? മുസ്ലിം മുസ്ലിമത്ത്, അതുപോലെ മൂമിന് മൂമിനത്ത്, കാലിത്ത് കാലിത്തത്ത്, സാധിക്കയെ സാധിക്കത്ത്, മുത്തസദ്ദിഖ് മുത്തസദ്ദിഖത്ത്, ഹാശിയെ ഹാശിയത്ത്, ഹാഫിന് ഹാഫിനത്ത്, ദാക്കിന് ദാക്കിറത്ത്, ഇതിന്റെ എല്ലാം ഒരേ തത്തുല്യങ്ങളായ പദത്തിലൂടെ തന്നെ ആളാവട്ടെ പെണ്ണാവട്ടെ രണ്ട് കൂട്ടർക്കും അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന വാചകങ്ങളിൽ അതിന്റെ സമാപനത്തിന്റെ ഇടയ്ക്ക് വെച്ച് വൃതാനുഷ്ഠാനത്തെക്കുറിച്ചും പറഞ്ഞു. ഇവിടെയും അള്ളാഹു ആദ്യം എന്താണ് പറഞ്ഞത്? വസായിമീന, ആദ്യം പുല്ലിംഗത്തെ മുന്തിച്ചിരിക്കുന്നു. ഈ തരുണത്തിൽ എനിക്ക് പറയുവാനുള്ളത്, നാട്ടിൻപുറങ്ങളിലെ സുന്നികളാകട്ടെ മുജാഹിദുകളാകട്ടെ എല്ലാ വിഭാഗത്തിലും എനിക്ക് പരിചയപ്പെട്ടിട്ടുള്ള സ്ത്രീകളാണ് വ്രതാനുഷ്ഠാനത്തിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നത്. നേരെ മറിച്ച് പുരുഷന്മാരുടെ കൂട്ടം നോക്കിയാൽ അവരെ മനസ്സിലാക്കിയെല്ലാം കുറച്ചതല്ല, നേരെ മറിച്ച് 30-ഓ 29-ഓ നിർബന്ധമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നോമ്പ് കട്ട് നടക്കുന്ന പുരുഷന്മാരായിട്ടാണ് എന്റെ അറിവിലുള്ളത്. നിങ്ങളൊക്കെ എന്താണ് കണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോഴും പരിശോധിച്ചപ്പോഴും അന്വേഷിച്ചപ്പോഴും ഇവിടെ അള്ളാഹു വസായിമീന വസായിമാത്തി വൃതാനുഷ്ഠാനം നടത്തുന്ന പുരുഷന്മാരും സ്ത്രീകളും ഇതും ക്രമത്തിൽ തന്നെ വെച്ചു. എന്താ ഇതിന്റെ കഥ എന്ന് അള്ളാഹുവിനറിയാം. വല്ലാഖിലീന പുരുഷൊക്കെ ആദ്യം പുല്ലിംഗം പിന്നെ സ്ത്രീലിംഗം, ഇവർക്കൊക്കെ എന്താണെന്നല്ലേ? അഅദല്ലാഹുലഹും, ഇവർക്കെല്ലാവർക്കും അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു എന്ത്? മഗ്ഫിറത്തൻ, പാപമോചനത്തെയും, വഅജ്റൻ അസീമാ, മഹത്തായ പ്രതിഫലത്തെയും അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. ഇപ്പൊ ഞാന് നിങ്ങളുടെ മുമ്പിൽ ചെയ്തത് ഒരു ചെറിയ വ്യാസം, അതായത് നോട്ടീസിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ വൃദ്ധാനുഷ്ഠാനം ഖുർആനിൽ എന്ന് പറഞ്ഞത് എന്തൊക്കെയോ അവര് പറഞ്ഞു പോയി എന്ന് വരാതിരിക്കാൻ വേണ്ടി പ്രധാനമായി ചർച്ചയ്ക്കുള്ള വിഷയം ഇനി നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയും ആയത്തുകളിലാണ് റമളാനെ കുറിച്ചല്ലാത്ത നോമ്പുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരു സൂചന മാത്രം ഞാൻ നൽകി എന്നേ ഉള്ളൂ. എന്തൊക്കെ? ഹജ്ജ് കർമ്മങ്ങളിൽ തകരാറ് സംഭവിക്കുന്നതിന് പ്രതിവിധിയായിട്ട് നോമ്പോ ദാനമോ ധർമ്മമോ ബലിയോ മൃഗബലിയോ കഴിക്കാം. ശപഥം ചെയ്താൽ പിൻവലിച്ചാൽ അതിന് തെറ്റായിട്ട് ചെയ്യേണ്ടതിൽ വ്രതം വരുന്നു. അതുപോലെ തന്നെ ഹറമിൽ വെച്ച് ഏറാമിന്റെ വേളയിൽ വല്ല മൃഗത്തെയോ കഴുകിക്കൂട്ടി മതിച്ചാൽ അതിന് പ്രായശ്ചിത്തമായി തത്തുല്യമായ മൃഗങ്ങളെ ബലി കൊടുക്കുകയോ അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യാം. പിന്നെ നിഹാർ നടത്തുമ്പോൾ, അതായത് സ്ത്രീകളെ അവീതമായ തരത്തിൽ, അതായത് വേണ്ട വിധത്തിൽ അല്ലാതെ മോചനം നടത്തി വീണ്ടും സ്ത്രീയെ മടക്കിയെടുക്കുമ്പോൾ അതിന്റെ മുമ്പായി ചെയ്യേണ്ട പ്രതിഫലമായിട്ട് രണ്ടു മാസത്തെ നോമ്പോ തത്തുല്യമായ അഗതിക്ക് അന്നദാനമോ കൊടുക്കണം. മറ്റൊന്ന്, ഒരു സത്യവിശ്വാസിയെ പ്രത്യേക വ്യവസ്ഥകൾ ഞാൻ പറഞ്ഞു, വധിച്ചാൽ അതിന് പ്രതിഫലമായി നൽകേണ്ടതൊന്നുമില്ലെങ്കിൽ രണ്ടു മാസത്തെ വ്രതാനുഷ്ഠാനം. ഇങ്ങനെയുള്ള വ്രതങ്ങൾക്ക് പുറമെ ഇതൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ അതിന്റെ ഉടമകൾക്ക് മാത്രം വന്ന് ഭവിക്കുന്ന വ്രതാനുഷ്ഠാന ക്രമങ്ങളാണ്. ഇനി ശേഷിയുള്ള വ്രതം അനുഷ്ഠിക്കുവാൻ കഴിവുള്ള സ്ത്രീകൾക്കും പിന്നെ പുരുഷന്മാർക്കും, നല്ല കുട്ടികളോ അല്ലെങ്കിൽ വയോവൃദ്ധരോ ആ പറഞ്ഞ വാക്കിന് അവകാശമില്ല, അർഹരല്ല. മൗലവി സാഹിബ് നോമ്പിനെപ്പറ്റി വളരെ ഗൗരവതരത്തിൽ കുട്ടികളെ നോമ്പനുഷ്ഠിക്കുവാൻ നിർബന്ധിക്കുന്ന ആളുകളെയും അതിന്റെ മൊല്ലമാരെയും മൗലവിമാരെയും മുസ്ലിയാക്കന്മാരെയും മാതാപിതാക്കളെയും ഗൌരവപൂർവം താക്കീത് ചെയ്തതായിട്ടുള്ള കാസറ്റ് റെക്കോർഡുകൾ ഞാൻ കേൾക്കാനിടയായി. ആ സംഗതി ഞാൻ ഇനി ഒന്നുകൂടി ഇവിടെ ഉണർത്തുകയാണ്. അള്ളാഹു വൃദ്ധാനുഷ്ഠാനം കൽപ്പിച്ചിട്ടുള്ളത് പ്രായപൂർത്തിയും കഴിവും വന്നവർക്ക് മാത്രമുള്ളൂ എന്ന് ആദ്യമായി ഞാൻ വൃദ്ധാനുഷ്ഠാനത്തെപ്പറ്റി, റമദാനിലെ വൃദ്ധാനുഷ്ഠാനത്തെപ്പറ്റി സംസാരിക്കുന്നതിന്റെ മുഖവുരയായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊള്ളട്ടെ. എന്ത്? ആരോഗ്യമില്ലാത്ത, പ്രായം പക്വത വരാത്ത, ബുലൂഖാകാത്ത പാവപ്പെട്ട ശിശു പൈതങ്ങളെ വൃദ്ധാനുഷ്ഠാനത്തിന് അടിച്ചേൽപ്പിക്കുന്നത് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും മാനവും ഒരു അനുവാദവും ഇല്ലാത്ത വസ്തുതയാണ്. ഖുർആനിൽ നിങ്ങൾക്ക് നമ്മളെ റമദാനിലെ നോമ്പിനെപ്പറ്റി ഇവിടെ ഓടി കേൾപ്പിക്കുവാൻ പോകുന്ന ആയത്തിൽ അതിനെപ്പറ്റി വല്ലതുമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ മുസാദിൽ പോയി വേറെ വല്ലതുമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുകയും ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് അതിന് കഴിവുള്ള പണ്ഡിതന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുനഃപരിശോധന നടത്തണം. അള്ളാഹു പറയുന്നു എവിടെയെന്നോ സൂറത്തുൽ ബഖറ, അതായത് ഫാത്തിഹ കഴിഞ്ഞ് തൊട്ടടുത്ത വലിയ അധ്യായമായ മാട് അല്ലെങ്കിൽ പശു എന്നൊക്കെ അറിയപ്പെടുന്ന അധ്യായത്തിന്റെ 183, 184, 185 പിന്നെ 86, 87 എന്നീ ആയത്തുകളിലാണ് വൃദ്ധാനുഷ്ഠാനങ്ങളെപ്പറ്റി അള്ളാഹു പ്രതിപാദിക്കുന്നത്. അതിൽ 183 ആയത്തിൽ ഇങ്ങനെ കാണാം: യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്താണത്? യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചിരുന്നവരെ, ഇതുവരെ വന്നിട്ടുള്ള സത്യങ്ങളിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അള്ളാഹു പ്രവാചകനിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുള്ള ദിവ്യ സന്ദേശങ്ങളിലെല്ലാം ശരിയാണെന്നും അത് അള്ളാഹുവിന്റെ നിന്നാണെന്നും അത് തന്നെയാണ് മനുഷ്യന് താത്വികമായി അംഗീകരിക്കേണ്ടതെന്നുമൊക്കെ വിശ്വസിച്ചവരോടാണ് പറയുന്നത്. ഇതല്ലാതെ മറ്റ് പ്രമാണങ്ങളുണ്ടെന്നും നാട്ടു നടപ്പുണ്ടെന്നും മറ്റ് വേദങ്ങളുണ്ടെന്നും വിശ്വസിക്കുന്നവർക്ക് ഇത് ബാധകമല്ല എന്ന് ചുരുക്കം. ആരോടാണ് പറയുന്നത്? ഇതുവരെ പറഞ്ഞ ആയത്തുകളിലും അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശങ്ങളിലും വിശ്വസിച്ചവരെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അള്ളാഹു ഖുർആനിൽ മനുഷ്യവംശത്തെ വിളിക്കാറുണ്ട്, മുഅ്മിനുകളെ വിളിക്കാറുണ്ട്, പ്രവാചകനെ വിളിക്കാറുണ്ട്, ദൂതനെ വിളിക്കാറുണ്ട്. യാ അയ്യുവൻ നബിയു, ഓ പ്രവാചക. യാ അയ്യോ റസൂൽ, ഏ ദൂത. യാ അയ്യുവല്ലദീന ആമനു, വിശ്വസിച്ചവരെ. യാ അയ്യുവൻ നാസ്, ഓ മനുഷ്യവംശമേ. എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ സംബോധനകൾ ചെയ്യാറുണ്ട്. ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ബോധനത്തിൽ, ഈ വഴിയിൽ, ഈ കിതാബിൽ, ഈ പരിശുദ്ധ വേദത്തിൽ വിശ്വസിച്ചവരെ വിളിച്ചുകൊണ്ടാണ്. മറ്റുള്ള പ്രമാണക്കാർക്ക് ഇത് ബാധകമല്ല. അവരാണ് ഉണർത്തുന്നത്. മറ്റുള്ളവർക്കിനു വിരോധമുണ്ട്, നിങ്ങൾ അതിന് ധാരിക്കാക്കാൻ നിൽക്കണ്ട. രണ്ടാം പ്രമാണക്കാരും മൂന്നാം പ്രമാണക്കാരും നാലാം പ്രമാണക്കാരും പ്രമാണ സമാഹാരക്കാരും ഇതിന് ദേഷ്യപ്പെടരുത് എന്നോട്. നിങ്ങളും ഇത് ഒരു മൂലയിൽ വെച്ചിട്ടുള്ള പ്രമാണമാക്കിയിട്ടെങ്കിലും അംഗീകരിക്കുന്നവരാണല്ലോ. ആയതുകൊണ്ട് അവരെ വിളിച്ചു പറയുന്നു, കുത്തിബ അലൈക്കുമുസ്സിയാം, ഓ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് വൃതാനുഷ്ഠാനം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രമാണമാക്കി നിശ്ചയിച്ചു. എങ്ങനെ? കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, ഇതൊരു പുത്തരിയല്ല, നിങ്ങളുടെ മുമ്പുള്ള ജനവിഭാഗങ്ങൾക്കൊക്കെ ഈ രേഖപ്പെടുത്തി, അവരുടെ വേദങ്ങളിൽ നിശ്ചയിച്ച്, അവരുടെ പ്രവാചകന്മാരിലൂടെ അവർ കേൾപ്പിക്കപ്പെട്ടിരുന്ന ഒരു ചുമതലയായി നിങ്ങൾക്കും ഈ വൃതാനുഷ്ഠാനം ചുമത്തപ്പെട്ടിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാണ് ഈ വൃതാനുഷ്ഠാനത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളൊരു വേള സൂക്ഷ്മാലുക്കളായേക്കാനിടയുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഭക്തരാവാം, ദൈവത്തെ സൂക്ഷിക്കാം, അവന്റെ വീവിലക്കുകളെ സൂക്ഷിക്കാം, നിങ്ങളുടെ ഭാവിയെ സൂക്ഷിക്കാം, നിങ്ങൾക്ക് വരാനില്ല അനർത്ഥത്തെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉപാധിയാണിത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത കൈക്കൊള്ളുവാൻ
ഹേതുഭൂതമായി തീരുന്ന അതിന് പറ്റിയിട്ടുള്ള ഒരു വ്യവസ്ഥ നിങ്ങൾക്ക് ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണെന്ന്. എങ്ങനെയാണത്? സൂക്ഷ്മത എന്നാൽ രണ്ട് തരത്തിലാണ് ചുരുക്കി പറഞ്ഞത്. ഒരുപാട് തക്കവകളുണ്ട്. ഒന്ന്, അള്ളാഹു ഇന്നതാണ് നമുക്ക് നിയമമാക്കി വെച്ചിരിക്കുന്നത്. അത് സ്വീകരിച്ചാൽ നമുക്ക് വമ്പിച്ച ഐഹികവും അന്തിമവുമായ രണ്ട് ലോകത്ത് രണ്ട് ജീവിതത്തിലും വിജയമായിരിക്കും. അതായത് സത്യവിശ്വാസിയുടെ തേട്ടം, അവന്റെ ദുആ, അവന്റെ പ്രാർത്ഥന, റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത്തൻ വഫൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ എന്നാണല്ലോ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്കിനി ഈ ഐഹിക ജീവിതത്തിൽ നല്ലത് തരണം. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒടുക്കത്തെ ജീവിതത്തിലും ഞങ്ങൾക്ക് നന്മ തരണം. നരക കുണ്ഡത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം. ഇതാണ് ദുആ. മധ്യജീവിതത്തെ പറ്റിയുള്ള പ്രശ്നമില്ലാതെ ഞാൻ ചർച്ച ചെയ്യാൻ എടുക്കുന്നില്ല. അപ്പോ ഐഹികവും അന്തിമവുമായ രണ്ട് ജീവിതത്തിൽ നന്മ തരയണമേ നാഥാ എന്ന പ്രാർത്ഥനക്കാർ സ്വീകരിക്കുവാൻ പറ്റിയിട്ടുള്ള സൂക്ഷ്മ മാർഗങ്ങളാണിത്. സൂക്ഷ്മതയുടെ ഉപാധികൾ, അതായത് വരാനിരിക്കുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള സൂക്ഷ്മത, ഈ ലോകത്തും വരാനിരിക്കുന്ന അന്തിമ ലോകത്തും വെച്ചിട്ടുള്ള മഹത്തരങ്ങളായ പുണ്യങ്ങൾ കരകടമാക്കാനുള്ള സുവർണ അവസരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന സൂക്ഷ്മത. ഒന്ന്, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. രണ്ടാമത്, ശിക്ഷയ്ക്ക് വിധേയരാകാതെ സൂക്ഷിക്കുക. ഈ രണ്ട് തരത്തിലുള്ള സൂക്ഷ്മത കൈക്കൊള്ളുവാൻ പറ്റിയിട്ടുള്ള ഒരു ഉപാധി, അതിനുള്ള ഒരു ട്രെയിനിംഗ് ആയിട്ടോ അത് തന്നെ ഒരു സൂക്ഷ്മതയായിട്ടോ എടുക്കാം. നിങ്ങൾ ഒരുപക്ഷെ മുത്തക്കികളെ അയേക്കാൻ പറ്റുന്ന ഒരു ഉപാധിയായി നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്കും വ്യവസ്ഥയായി വെച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ഇവിടെ വെച്ച് ഒന്ന് പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കാര്യമാണ്. എന്നാണ്, എത്രയാണ്, എന്താണ് ഈ വ്രതം എന്നൊക്കെ ബുഖാരി വേണ്ട, മുസ്ലിം വേണ്ട, അബൂദാവൂദോ, തുർമതിയോ, അതുപോലെ ഇബ്നു ബാജയോ, ബൈഹക്കിയോ, അഹമ്മദിയോ, ഖുഹൈമദിയോ, ഒന്നും വേണ്ട. എന്താണ് വ്രതാനുഷ്ഠാനം, എങ്ങനെയാണ്, എത്രയാണ്, എപ്പോഴാണ്, എന്താണ് എന്നെല്ലാം വസ്തുനിഷ്ഠമായി വിവരിക്കുന്ന ഒരു പരിപൂർണമായ സമ്പൂർണമായ വേദത്തിലുള്ള വചനങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതിൽ അള്ളാഹു പറയുകയാണ്, അയ്യാമം മഹദൂദാത്ത് എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിനങ്ങൾ. ഏതാണിത്? ഒരു വാക്കും കൂടി പറയട്ടെ. ഫമങ്കാനമെങ്കും മരീവൻ, ആയതുകൊണ്ട് നിങ്ങളിൽ ഒരുവൻ രോഗിയായി, അവ അനാസവനിൽ അല്ലെങ്കിൽ യാത്രയിലായി തീർന്നു എന്നാൽ ഫഇദ്ദത്തും അയ്യാമിൻ ഉഹർ, മറ്റുള്ള ദിനങ്ങളിൽ നിന്നുള്ള ഒരു സംഖ്യാനമാണ് നിർബന്ധം. ഒരു സംഖ്യാനം എന്നാണ് ഒരെണ്ണക്കം, ദിനങ്ങളിൽ നിന്നുള്ള ഒരു എണ്ണൽ, ഒരു വട്ടത്തെ എണ്ണൽ. വളൻ നവീനയു തീക്കൂനവും പ്രസ്തുത വൃദ്ധാനുഷ്ഠാനത്തിന് കൈവുള്ളവരുടെ മേലിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അവരുടെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്നു. ഫിരിയത്തും പ്രതിവിധി പ്രായശിത്തം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതെന്താണ് തഴാമമിസ്കീൻ, ഒരകതിക്കുള്ള ആഹാരം കൊടുക്കൽ. അങ്ങനെ ആ അഗതിക്ക് ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ ഒരുവൻ സ്വമേധയാ വഴങ്ങി, ഹൈറൻ, ഒരു നന്മയിൽ, അതായത് കുറച്ച് അധികം ചെയ്തു എങ്കിൽ ഫഹുവ ഖൈറുല്ലഹു, അത് അവന് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതായത് പ്രതീതിയായി കൊടുക്കുന്ന പ്രായചിത്തമായി ഒരു നോമ്പിന് ഒരു അഗതിക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് അള്ളാഹു കൽപ്പിച്ചതിന്റെ പരമാവധി ചുരുക്കമാണ്. അതിലൊരാൾ കുറച്ച് അധികമായി ഗുണകരമായി വല്ലതും ചെയ്താൽ അതേറുകയില്ല, നല്ലത് തന്നെ, അത് അള്ളാഹു അംഗീകരിക്കുന്നു. പിന്നെ എങ്ങനത്ത അള്ളാഹു സംഖ്യാനം കുറിച്ചു, അതിന് തത്തുല്യമായ മറ്റു ദിനങ്ങളെ വേറെ എണ്ണുക, അല്ലെങ്കിൽ റമദാൻ മല്ലിന്റെ മുമ്പ് എങ്ങനെ ഈ എണ്ണക്കം കിട്ടി, ഇതുപോലെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ മുമ്പിൽ പണ്ഡിതന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ വെച്ചതാ. സാധാരണക്കാരോട് സാധാരണ എണ്ണാറുള്ള ദിനങ്ങൾ അറബി ഭാഷയിൽ വാസ്തവത്തിൽ യൗമുൽ അഹദ്, യൗമുൽ ഇസ്ലാം, യൗമുൽ സലാസ, യൗമുൽ അറബിയ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമാ, യൗമുൽ സബത്ത്. ഇതിൽ അഞ്ചെണ്ണത്തിനും നമ്പർ വണ്ണാണ് പേര്. ആയതുകൊണ്ട് തന്നെ അള്ളാഹു അറബി ഭാഷയിൽ അവതരിപ്പിച്ചപ്പോൾ മദൂദാത്തിൻ
എന്നെ പെടുന്നതാ എന്നെ യോമല്ലാതി എന്നാ ഒന്നാം ദിവസം, യോമലിസ്ലേഹി രണ്ടാം ദിവസം, എന്നല്ലേ യോമസ്ലാഹായി മൂന്നാം ദിവസം, യോമല്ലറബിയ നാലാം ദിവസം. പക്ഷെ യോമല്ലറബിയ ബുധൻ, ബുധനാണ് നാലാമത്തെ എന്നർത്ഥം. ഇനി യോമുൽ ജുമായും യോമ സബത്തുള്ള മുഞ്ചിരിയെങ്കിലും ഒന്ന് പോയി നോക്കിയും, യോമ ജുമ എന്നുള്ള ആറാം ദിനാണെന്ന് കാണാം, യോമ സബത്ത് എന്നുള്ള ആറാം ഏഴാം ദിവസമാണെന്ന് കാണാം. എന്നുള്ള ദിനങ്ങൾ ഇതാണ്. നമ്മളെ കലണ്ടർ വീട്ടിൽ ചോരുമെന്ന് പോയി നോക്കിയും ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴാം ദിനം കാണും, എട്ടാമത്തെ ഇല്ല. ഈ എണ്ണാണ് ഇവിടെ പറഞ്ഞക്കള്. ഇത് ലോക മുസ്ലിങ്ങളൊക്കെ പാടെ കൂടി അട്ടിമറിച്ച് മുപ്പതാക്കിക്കാം. മുപ്പതാക്കാൻ എന്തെല്ലാം മാറ്റാൻ നോക്കി ഒടിമറികളാണ് ചെയ്തിരിക്കുന്നതെന്നറിയോ? പണ്ടൊക്കെ പറയാതെ ഒടിമറിഞ്ഞിരുത്തേ, എന്റെ മാതിരി ഒടിമറിഞ്ഞേക്കാം. സ്വമം ചെയ്തം ഇങ്ങും ചേരാനുള്ളടത്തൊരു മൗല ചെയ്തേക്കള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത്തെ ജീവിച്ചാത്തോൽക്കാരെങ്കിലും നോർമി നിർബന്ധമായിക്കണോ? നമ്മളെ മൗലവിസായി വൈദ്യച്ചക്കിന് സ്വമം ചെയ്തമെങ്കിലും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ ഗുരിയൻ ഞാൻ ഒരുപാട് എന്മയാളെ തഫ്സീറിന് ഞാൻ പഠിച്ചക്കൊള്ളും. പക്ഷേ ഈ സത്യം പറഞ്ഞില്ലെങ്കിൽ അള്ള എന്നെ ശിക്ഷിക്കുന്നേക്ക് പറയണം. എന്റെ ഗുരുനാഥന എന്നാ വൈദ്യച്ചക്കിനോ, നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഈ മൗല്യത്തിലാരെങ്കിലും നോലമ്പ് പറവായിക്കണം. പണ്ട് ഞാൻ ബാക്കി പറ. അപ്പൊ എണ്ണവും ഈ എണ്ണത്തിൽ അത് നിർവഹിക്കാൻ സാധിക്കാത്തവർക്ക് പ്രായശിത്തം എന്താണെന്നും തത്തുല്യമായ മറ്റ് ദിനങ്ങളിൽ നിന്നുള്ള പ്രസ്തുത എണ്ണവും ഒക്കെ കുറിമാനം ചെയ്ത ശേഷം ഈ ദിവസങ്ങൾ ഏതിൽ നിന്നെടുക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. എന്താണെന്നല്ലേ കേട്ടോളൂ. ശൈറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദല്ലിന്നാസ് ഉദല്ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ فمن ومن شهد منكم الشهر فليصم ومن كان مريضا او على سفر فعدة من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون ഖുർആൻ അവതീർണമായിട്ടുള്ള മാസം ഷഹ്റു റമളാൻ. റമളാൻ എന്ന മാസമുണ്ടല്ലോ, അല്ലെങ്കിൽ ഉൻസില ഫീഹിൽ ഖുർആൻ, എങ്ങനെയുള്ളതാണത്? അതിനാണ് ഖുർആൻ അവതീർണമായിട്ടുള്ളത്. എങ്ങനെയുള്ള ഖുർആൻ? ഹുദൻ ലിന്നാസ്, എങ്ങനെയാണ് ആ ഖുർആൻ അവതരണം? ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യവംശത്തിന്റെ ആകമാനം മാർഗനിർദ്ദേശമായിട്ട്, നേർമാർഗത്തിന്റെയും സത്യാസത്യത്തിന്റെ വിവേചനത്തിന്റെയും തെളിവുകളാലും സത്യം ഇന്നതാണ് അസത്യം ഇന്നതാണ് എന്നതിന് വസ്തുനിഷ്ഠമായ ദൃഷ്ടാന്തങ്ങളോടും കൂടി മനുഷ്യവംശത്തിന്റെ മുഴുവനും മാർഗനിർദ്ദേശമായി ഉള്ള ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ് റമളാൻ. അത് റമളാന്റെ വിശേഷത. ആയതുകൊണ്ട് എന്തു വേണം? സമൻ ചൈതമെങ്കും ഷെഹർ, നിങ്ങളിൽ ആരെങ്കിലും പ്രസ്തുത മാസത്തിൽ നാട്ടിലുണ്ടായാൽ, നേരത്തെ ഞാൻ പറഞ്ഞ മൗലവി ഏജൻസിക്കല് സമയം ചെയ്ത മുൻകു നിങ്ങളിലൊരാൾ ജീവിച്ചാൽ, ഇപ്പൊ മദ്യത്തിലോടാ വർത്താനെന്നാ മൂത്രാന്റെ വിചാരം. ഇതിപ്പൊ മദ്യത്തിലോട് കബറാളിയോട് ഇവർക്കിലും ചില തൽക്കീലിന്റെ സ്വീതൊക്കെ ചെല്ലണ മൗലവി അയാളെ പാടുന്നതല്ല. മൂപ്പറ സ്വന്തം കവറിഞ്ഞ തസ്വീത്ത് ചെല്ലരുതീന്ന് വസീയത്ത് എഴുതി വെച്ച മൗലവിയുടെ തഫ്സീറിൽ എഴുതിക്കുള്ളൂ. എന്തേ നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താണ് ഇത് സുബാനുള്ള മയ്യത്തിലോട് കൽപ്പന ഉണ്ടാവില്ലാന്ന് മൂപ്പയ്ക്കറിയാം. അല്ല മംഗളത്തിൽ വരൂലാന്ന് അറിയാം. പക്ഷേ മൂപ്പർ ഇപ്പോഴത്തെ ദിവസം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഷഹീദ എന്നാൽ നാട്ടിൽ ഹാജരായി ഒരുപാട് വാക്കുണ്ടായി തെളിവിന്. ഖുർആനിലുണ്ട് വജാഹത്തുലഹു മാലം മന്ദൂദ വബനീന സുഹൂദ. ആ നിക്കാലിനെ പറ്റി അള്ളാഹു പറഞ്ഞു, അവന് ഞാൻ ഒരുപാട് നീണ്ട സമ്പത്ത് കൊടുത്തു. വബനീന സുഹൂദ, അവളെ ജീവനുള്ള മക്കളിൽ നിന്ന് നാട്ടിൽ തന്നെ താമസിക്കുന്ന തന്റെ പരിവാരങ്ങളായി തനിക്ക് വേണ്ട ഒത്താശയും ശുശ്രൂഷയും സംരക്ഷണവും നൽകുന്ന ഒരുപാട് സന്തതികളെയും അവൻ നിങ്ങൾ കൊടുത്തു അവളെ നാട്ടിൽ താമസിക്കുന്ന ആളാണ്. ഇന്ന മാതിരി സമയം ചെയ്ത നിങ്ങും നിങ്ങളിൽ ഒരാൾ നാട്ടിലുണ്ടായാൽ ഹാജരായാൽ എന്നാണ്. പിന്നെ അക്ഷര ആ മാസത്തിൽ നിങ്ങളിൽ ആരെങ്കിലും നാട്ടിലുണ്ടായാൽ അതിൽ നോമ്പലിട്ടിക്കട്ടെ. ഹൂന്നാണ് അതിനെ കണ്ടാൽ ആ മൂപ്പരാൻ വേറെ ബാലര മൂപ്പരാൻ കൊടുത്തിട്ടുള്ളത് ആ മാസത്തെ കണ്ട മാസം കണ്ട ഹിലാലെ ഹിലാലെ വേണ ഓല മോൻ കാണുന്ന അമ്പ്രാമ അമ്പ്രാമക്ക് സാക്ഷ്യം മരിച്ചു എഴുതിയ ചക്കര സഹോദരന്മാരെ
ഷഹീദ എന്നാൽ സാക്ഷി എന്നാണെങ്കിൽ ഷഹീദ അലൈഹി അല്ലെങ്കിൽ ഷഹീദ ലഹു അയാൾക്കെതിരെ സാക്ഷി അല്ലെങ്കിൽ അതിന് അനുകൂലമായ സാക്ഷി. ഇതിന് ഷഹീദ ലഹുവും ഷഹീദ അലൈഹിയും ഷഹീദ എന്നൊക്കെ പറയും. ഇവരെ ഷഹീദ ഷഹറാന്ന് പറഞ്ഞാൽ മാസത്തുന്നി സാക്ഷി എന്ന് പറയില്ല. കാരണം ഖർഫാന് ഖർഫ് എന്ന് പറഞ്ഞാൽ ഇബ്നു മാലിക് പറഞ്ഞാൽ എന്താണെന്നറിയോ, അള്ളാഹു ഫുമക്കത്തുൻ ഔസമാനൻ എന്ന അർത്ഥത്തെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാനമോ ഒരു സമയമോ എന്റെ അള്ളറുഫുമക്കത്തുൻ പാത്രം എങ്ങനെയാണ് വെറുഫ് ഒന്നിനും ക്ഷണം അല്ലെങ്കിൽ സമയം അത് എന്തുണ്ടായിരിക്കണം ഹി എന്ന അർത്ഥമുണ്ടായിരിക്കും. അതിൽ ഹി എന്നെ ചേർക്കണ്ട, അതിൽ നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ് ഹൂ എന്ന നന്ദീരമണങ്ങുന്ന ഷേറിനേക്കാൾ ഷേർ എന്നാൽ ഷെയ്ത നിങ്കുമു ഷേർ ആ മാസത്തിൽ ആരെങ്കിലും ഹാജരായാൽ. അപ്പൊ മാസത്തിൽ ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അതിനെ കണ്ടാൽ വേണം അതിൽ നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ്. അപ്പൊ ഹൂ എന്ന നന്ദിയിൽ അതിൽ എന്നാണ് ഹൂ എന്നാണ് ആ മാസത്തിന്റെ പ്രതിനിധിയാണ്. ആ മാസത്തിൽ തന്നെ വൃദ്ധം അനുഷ്ഠിക്കട്ടെ എന്നുള്ളൂ. അത് മുഴുവനെന്നല്ലോ മുഴുവനോ അല്പമോ സ്വല്പമോ എന്നൊക്കെ ആദ്യം വിവരിച്ചു പോയി. എണ്ണപ്പെട്ട ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കണം, അത് എന്നനുഷ്ഠിക്കണം? ഈ റമളാൻ എന്ന മാസത്തിൽ നാട്ടുണ്ടപുറത്ത് താമസമുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ രോഗമില്ലെങ്കിൽ അവരൊക്കെ വണങ്കാല മരീമൻ വീണ്ടും പറയുന്നു. ഒരാൾ രോഗിയായി അലാ സഫറിൻ അല്ലെങ്കിൽ യാത്രയിലായാൽ സഹിദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ ആ നോമ്പ് തന്നെ ഉണ്ടാവും, റമളാനിൽ തന്നെ ഉണ്ടാവും. സഹിദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ മറ്റുള്ള ദിനങ്ങളിൽ നിന്നുള്ള ഒരു എണ്ണക്കം, ഒരു സംഖ്യാതം അല്ലെങ്കിൽ ഒരു സംഖ്യാനം, ഒരു സംഖ്യാന ദിനം അല്ലെങ്കിൽ ഒരു സംഖ്യാനം. സംഖ്യാനം എന്നാണ് ഒരു എണ്ണൽ എന്നാണ് അതിന്റെ അർത്ഥം. സംക്രമത്തിൽ സംഖ്യാനം എന്ന് പറയും. മഹദൂദാത്ത് എന്നാണ് സംഖ്യാത ദിനം എണ്ണപ്പെടുന്ന ദിനം. യുദ്ധത്തിൽ എന്നാൽ എണ്ണൽ, യോമല്ലാത് യോമലിത്രേനും ഒരേ എണ്ണലാണ്. യുദ്ധത്തിൽ എന്നാണ് തെന്നീനും ഒറ്റ എന്ന അർത്ഥം ഉണ്ടാക്കും. രണ്ടാഴ്ചയാണെങ്കിൽ യുദ്ധത്താനി, മൂന്നാണെങ്കിൽ സദാസുഹൃതദിൻ എന്ന് ബഹുവചനം പറയും. ഇവിടെ ഒറ്റ എങ്ങനാണ് ഉദ്ദേശം. ആയതുകൊണ്ട് മൂന്ന് നാല് സ്ഥലങ്ങളിലല്ല ഇവിടെ തന്നെ യുദ്ധത്തെന്ന് നേരത്തെ പറഞ്ഞു. ഇനിയും പറയുന്നു, യുദ്ധത്തൊന്നും അയ്യാമിൻ മുഖർ മറ്റുള്ള ദിനങ്ങളിൽ നിന്നുള്ള ഒരെണ്ണക്കം. യോമല്ലാരി യോമലിസ്ലൈനി യോമൽ സലാസായി യോമല്ലാർബിയായി യോമൽ ഖമീസ് യോമൽ ജുമാഅ യോമൽ സബ്ത്. ഇനി യുദ്ധത്താരിയാണെങ്കിലോ ഒരു യോമല്ലാർബി കൂടി അതേമാതിരി ഒരു റൗണ്ട് കൂടി. സലാസാണെങ്കിൽ അതും ഇവിടെ ഒറ്റ യുദ്ധത്തെ പറഞ്ഞിട്ടുള്ളൂ. യുദ്ധത്തൊന്നും അയ്യാമിൻ മുഖർ എന്നാണിങ്ങനെ പറയാൻ കാരണം, ഇതിന് അള്ളാഹു ചില ഉദ്ദേശങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഇരിയിലുള്ളാഹു ദിക്കുമൽ യുസു, നിങ്ങൾക്ക് അള്ളാഹു ലാളിത്യമാണ് ഉദ്ദേശിക്കുന്ന എളുപ്പം. അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം വേഗത്തിൽ സുഗമമായി ചെയ്ത് തീർക്കുവാനും സൗകര്യപ്രദവുമായിട്ടുള്ളതാണെന്ന് അള്ളാഹു ഉച്ചരിസ്ഥലം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരിമാരെ സഹോദരന്മാരെ, നമ്മുടെ നാട്ടുകാർ നൈസാപൂറിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിൽ നിന്നൊക്കെ വലിച്ചു നീട്ടിക്കൊടുന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് തിരിച്ച് അയ്യനെ മയ്യത്താക്കിയിട്ടാണിത് ഏർപ്പാടുകൊണ്ടാണ് വൈഷമ്യവും ദുരിതവും ബുദ്ധിമുട്ടും തിടുക്കവും. എന്നിട്ട് മുസ്ലിമിൽ നിന്ന് തന്നെ കുടി ഒഴിച്ചു പോകുന്ന സിസ്റ്റം വന്നു ചേർന്നത് ഇത്തരത്തിലുള്ള അട്ടിമറികളെ കൊണ്ടാണെന്ന് ഇനിയെങ്കിലും സൂക്ഷ്മം ചിന്തിക്കേണ്ട കാലം ആസന്നമായിരിക്കുന്നു എന്ന് ഇത്തരണത്തിൽ നിങ്ങളെ ഉണർത്തിക്കൊള്ളട്ടെ. എന്റെ എരിയിതുള്ള ഒരു ബിക്കുമൽ യുസിൽ നിങ്ങൾക്ക് ലാളിത്യമാണ് ഈസി മെത്തേഡാണെന്നാണ് വെച്ചിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത്. വളരെ നിരീതി വിൽക്കുന്ന ന്യൂസ് യാതൊരു പ്രയാസവും നിങ്ങൾക്ക് അവൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല പ്രയാസമാണെന്നല്ല, ഈ കലാന് കുലാലിനായിട്ട് വലിയ പാവക്കിത്താണല്ലോ ദർശനം തുടങ്ങി അതിലെഴുതിയൊക്കെയാണ് അള്ളാഹു വെച്ചിട്ടുള്ളതേ. ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഇവരെ വാചകം കൊണ്ട് ലഘൂകരിച്ചിട്ടാണ്. എവിടെയാണ് സഹോദരന്മാരെ ആ പഴയ അള്ളാഹു വെച്ചക്കളെ ഇതെന്താ നഷ്ട വിദ്യ? അള്ളാഹു ലഘുവാക്കി കൊടുക്കാനാണ്, ലഘു എന്ന് അല്ല വെച്ച തൊള്ളേണ്ട് വലുതാക്കിക്കാണ്. അള്ളാഹ് എന്താ മുട്ട് ലഘൂകരിച്ചക്കറിഞ്ഞ വലിയതല്ലാണ് ചില പഞ്ചന്മാരായിരിക്കും. പ്രയാസമില്ലാതിരിക്കാൻ തോന്നാൻ വേണ്ടി അള്ളാഹു ലഘുവാണെന്ന് പറഞ്ഞ് നമ്മളെ നിർത്തിയാണ്. അള്ളാഹു ഇന്ന അർശനാക്ക ബിൽ ഹക്കി സാഹിതമ്മ ബഷീറമോ ബഷീറമോ നദീറാന്നൊക്കെ കേട്ടിട്ടില്ലേ? സത്യം കൊണ്ടാണ് പറഞ്ഞിട്ട്, അസത്യല്ല. സത്യത്തിന് അള്ളാഹു പ്രയാസമില്ലാണെങ്കിൽ പ്രയാസമില്ലാന്ന് പറയും. പ്രയാസമില്ല ലഘുവാണ് എന്നുള്ളത് നമ്മളെ നിർത്തിക്കാനാണ് നമ്മൾ അവര് സുന്നത്തു വൽജമാഅത്തിന്റെ മുഫസ്സിറുകൾ വിളംബരം ചെയ്ത് വെച്ചിരിക്കുന്നത്. കിതാബിന്റെ പേര് നമ്മൾ പറഞ്ഞാൽ പിന്നീട് അവർ കുറിച്ച് ഒരുപാട് നോക്കിക്കോളും. ഒമ്പത് മാസം നോക്കിയിട്ടാണ് ഈ അയ്യാമ്മമാരൂടത്ത് കണ്ടെത്തിക്കല്. ഈ കണ്ട മനസ്സ് മുഴുവൻ നോക്കി ഞാൻ റമദാനെ എഴുതി തെറ്റിദ്ധരിച്ചു. വാസ്തവത്തിൽ ഇതിലുള്ള കള്ളത്തരം മനസ്സിലാക്കാൻ ഒരുപാട് ഗതികളങ്ങി വന്നു. എന്തിന്? എല്ലാ മനുഷ്യരും ഇങ്ങനെ അട്ടിമറിച്ചാണ് പറയുന്നത്. ഏത് ബസീറ് നോക്കിയാലും, കാരണം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ലൈബ്രറികളിലും പള്ളികളിലും കോളേജുകളിലും ഒക്കെയുള്ള കിതാബുകളിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാരീരാജന്റെ അർത്ഥം കിട്ടൂല. ചിലത് സ്വല്പം അല്പം ചില്ലറ കുറച്ച് ലഘു എന്നൊക്കെ പറഞ്ഞു മുട്ടിച്ചിരിക്കാം. ഇവിടെ അള്ള പറയുന്നത് ലഘുവാണ്. നിങ്ങൾക്ക് നിസ്സാരമായ കുറച്ച് ലാളിത്യം ഉദ്ദേശിച്ചുകൊണ്ട് പ്രയാസമില്ലാതെ ആയാസമാണ് നിങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു തുക്കുമെന്ന് യുദ്ധത്ത ഇവിടെയും യുദ്ധാന് പ്രസ്തുത എണ്ണം സഞ്ചാരം പൂർത്തീകരിക്കണം. ഒന്നര ചെറുത പോലെ ആ എണ്ണം മുഴുവനും ദിവസങ്ങളുടെ എണ്ണം പൂർത്തീകരിക്കുകയും ഒരു തുക്കം പെരുന്നാള അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുകയും വേണം. എന്തിനു പേരിൽ അലാമ ഹദാക്കും നിങ്ങളെ മാർഗദർശനം നടത്തിയതിന് മാർഗനിർദ്ദേശം നൽകി നിങ്ങൾക്ക് ജീവിതത്തിൽ അള്ളാഹുമായുള്ള ബന്ധം നിങ്ങളുടെ ഐഹികമായ ജീവിതത്തിലും അന്തിമമായ ജീവിതത്തിലും സൂക്ഷ്മതയും ഭദ്രതയും ദൈവവുമായുള്ള ബന്ധവും സുദീർഘമായി നല്ലവരായി തീരുവാനുള്ള മാർഗനിർദ്ദേശം നിങ്ങൾക്ക് പ്രസ്തുത മാസത്തിലാണ് അവതീർണമായിട്ടുള്ളത്. ആ മാസത്തിന്റെ അനുസ്മരണത്തിലും ആ ചെയ്തിട്ടുള്ളതിന്റെ മെല്ലിയുമായി കാലാകാലങ്ങളിൽ പ്രസ്തുത ഖുർആനോടും ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവിനോടുമുള്ള ഭക്തിയും ആദരവും അതിനോടുള്ള കുറും പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ ആഴ്ച കാലത്തേക്ക് വ്രതമനുഷ്ഠിച്ചുകൊണ്ട് സ്വയം ആരോഗ്യവും മാനസികവുമായ പുരോഗതിയും ഭക്തിയും കാണിക്കുക. ഇതാണ് നിങ്ങൾക്ക് തന്നെ ഈ മാർഗനിർദ്ദേശത്തിന് നിങ്ങൾ അള്ളാഹുവിനെ ബഹുമാനിക്കണം. ഏറ്റവും വലിയവൻ അവനാണെന്ന് സമ്മതിക്കണം. നിങ്ങൾ നന്ദിയുള്ളവരാകുവാനും വേണ്ടിയാണ് പ്രസ്തുത കൽപ്പനകൾ ലഘൂകരിച്ചിരിക്കുന്നത്. നന്ദിയാണ്. ഈ നന്ദിക്ക് പറഞ്ഞ നിന്റെയാണെ നമ്മെ കൊണ്ട് നമ്മളെ കാക്കരാങ്ങന്മാരും നമ്മളെ നിയമനിർമ്മാതാക്കളും രണ്ടാം നിർമ്മാണക്കാരും മൂന്നാം നിർമ്മാണക്കാരും ഉണ്ടാക്കിയിട്ടുള്ളത്. എത്ര എത്ര സഹോദരന്മാരും സഹോദരിമാരും
ഇങ്ങനെ വാങ്ങിക്കണം, കിരിക്കണം കിരിക്കണം, വാങ്ങിക്കണം തന്നെ പടി. ഒരു പണി ഒരു മനുഷ്യന് ചെയ്യാൻ സമ്മതിക്കൂല. ഇങ്ങനത്തെ ഒരു വർഗം ഈ ലോകത്ത് നമ്മളെല്ലാം ഇല്ല. ജൂതന്മാരാണ് പഞ്ചേരുണ്ടാക്കിയത്. വാങ്ങിക്കലൊക്കെ ഈ ബാങ്കല്ല. അവർ അഞ്ചു നേരം നിക്കരിച്ച മുതലാവൂല എന്നും പറഞ്ഞിട്ട് അവരത് വേണ്ടാന്ന് വെച്ചിട്ട് 1500 കൊല്ലായി. അല്ല 1500 അല്ല, അവർ 1200 കൊല്ലായി. അവർ വേണ്ടെന്ന് വെച്ചു ജൂതന്മാർ. അവർക്കിപ്പോ മൂന്നേ ഉള്ളൂ. അവരിപ്പോ ശരിയായിട്ടുള്ള ഇസ്ലാമിലേക്ക് വന്നു. നമ്മളോ ആദ്യം മൂന്നായിരുന്നു. ആ മൂന്ന് പോയിട്ട് പിന്നെ ജൂതന്മാരിൽ നിന്ന് 5 ഏറ്റെടുത്തിട്ട് നമ്മൾ ഇന്ന് വരെ ആ പാതാളത്തിൽ നിന്ന് കയറിയിട്ടില്ല. നമ്മൾ അതിൽ കിടന്ന് മുങ്ങി കുളിക്കാം. ഇന്ന് നിക്കരിച്ചോട്ട് തീരുന്നില്ല. നിക്കരിക്കാഞ്ഞോട്ട് മുസ്ലിം ആവൂല. നിക്കരിച്ചോട്ട് തീരുന്നില്ല. ഇത് ചെയ്തായിട്ട് നടക്കൂല. അങ്ങനെ ഇടങ്ങറായി കയ്യപ്പ. നമ്മള് എന്തിനാ ഈ ഇടങ്ങറെന്നാ ചോദിക്കുന്നത്. ആരങ്ങനെ ഇടങ്ങറാൻ പറഞ്ഞത്? ഈ 5 ഉണ്ടാക്കിയതാരാ ഉണ്ടാക്കിയ ആൾ ഇവിടെ കിട്ടി. ആ ബൂഹുറേറ പറഞ്ഞു അങ്ങനെ മിഹ്റാജിന്റെ രാത്രിയിൽ 5 ഫർളാക്കി. ശരി, എന്നിട്ട് അതുകൊണ്ട് നിക്കരിച്ചോടി ഇബാദത്ത് ചെയ്ത അത്രയും പുണ്യുണ്ടെന്ന് പറഞ്ഞിട്ടേ മദീനത്തുള്ള ആൾക്കാരെ മുഴുവൻ ജൂതന്മാർ പറഞ്ഞു കൊടുത്തു നിങ്ങൾക്കിവിടെ ഭരണം നിലനിൽക്കണോ. മുആവിയോട് പറഞ്ഞു. മുആവിയ ആരാളെന്ന് മനസ്സിലായ അവിടെ ലേശം പറയാം. മുആവിയ എന്ന് പറഞ്ഞ മനുഷ്യൻ അലിയെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്കാണ്. അലിയെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്കാണ് മുആവിയ. അയാളുടെ ഈമാൻ പോലും ശരിയല്ലാന്ന് ഖുർആനിൽ അയാളുടെ സ്ഥിതി പേരിച്ചു. അയാളുടെ പേരെടുത്തതല്ല, അത്തരക്കാരുടെ ഈമാൻ ശരിയല്ല എന്ന് ഖുർആൻ പറഞ്ഞതാ. മക്കമ്പത്തയിലെ വാള് കണ്ട് പഠിച്ചപ്പോ മുസ്ലിം ആയതാ. അങ്ങനത്തെ ഈമാൻ ശരിയല്ല എന്നല്ല പറഞ്ഞിരിക്കണ്. 32:29 അങ്ങനത്തെ മുആവിയ. ഇയാൾക്ക് എന്താണ് ഇസ്ലാമിന്റെ പേരിൽ ഭരണം നടത്താൻ മുആവിയക്ക് എന്താ അധികാരമുണ്ട്? അത് നാട്ടി പഠിക്കാം. ഇയാൾ ആരാ തെരഞ്ഞെടുത്തത്? ഇതൊക്കെ പഠിക്കണല്ലോ. ഇപ്പൊ നമ്മള് മുആവിയാനെ മുസ്ലിമീങ്ങളുടെ ഭരണകർത്താവായിട്ട് അവിടെ കയറിയിരിക്കാൻ ആരാ അധികാരം കൊടുത്തതെന്ന് ചോദിച്ചാൽ അലി ബിൻ അബി ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഉടനെ തന്നെ അലി ബിൻ അബി താലിബിനെ ഖലീഫയായിട്ട് തെരഞ്ഞെടുത്തു. അദ്ദേഹം ഭരണം ആരംഭിച്ചു. അതിന് ഗവർണർമാരെ അഴിമതിയും അനീതിയൊക്കെ ചെയ്യുന്ന ഗവർണർമാരൊക്കെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ മുആവിയാനെ പിരിച്ചുവിട്ടു. സിറിയയിലായിരുന്നു, സിറിയയില് മുആവിയായിരുന്നു അന്ന് അവിടുത്തെ ഗവർണർ. പിരിച്ചുവിട്ടപ്പോ ഇയാൾ എന്താ പറഞ്ഞെന്ന് അറിയാം? ഞാൻ പിരിയിലാണ്. ഇവിടെ ഖലീഫെ ഇസ്ലാമിന്റെ പരമാധികാരിയായ ഖലീഫ പിരിച്ചുവിട്ടപ്പോ ഈ മുആവിയ
അത്ഭുതങ്ങൾ കാട്ടിടാതെ വളർന്നിതന്നേ ഇസ്ലാമേകനാം അല്ലാഹുവിന്റെ കരങ്ങളാലേ മാനുജന്റെ ശക്തിയാർന്ന കരങ്ങളാലേ അത്ഭുതങ്ങൾ കാട്ടിടാതെ വളർന്നിതന്നേ ഇസ്ലാമേകനാം അല്ലാഹുവിന്റെ കരങ്ങളാലേ ൃതരാം സ്വഭാവത്തിൻ സ്വപൂറിനാലേ രക്ഷകനെങ്കിൽ ദൈവദൂതനാണെങ്കിൽ ചൊല്ലി നവിയം വന്നു ചൊല്ലി ഇല്ല എന്നേ ഇല്ലൊരത്ഭുതവും നിങ്ങൾക്കായില്ല എന്നേ ഈ ഇസ്ലാമിന്റെ വരവാലില്ലതന്നേ കൽവിലേക്കെന്നേ റഹ്മത്താർന്നൊരു വചനവുമായി മനസ്സിലേക്കെന്നേ നബിയുടെ കൽവിലേക്കെന്നേ എന്നു ചൊല്ലിയൊരിലാഹിന്റെ സൂക്തമോർത്തു നിങ്ങൾ ഏകനാം അല്ലാഹുവിന്റെ വാക്കുകൾ കേൾക്കൂ ഏകനാം അല്ലാഹുവിന്റെ വാക്കുകൾ കേൾക്കൂ സന്തോഷവാർത്തയുമായ സൂത്രങ്ങൾ
വനസൽന അലൈക്കൽ കിതാബ ഇബയാനൻ ലികുല്ലി ശൈഇൻ വഹുദൻ വറഹ്മത്തൻ വബുശ്രാലിൽ മുസ്ലിമീൻ.